ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യം സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th റെയ്സിന ഡയലോഗിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ വൈകിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മനുഷ്യരെന്ന നിലയിൽ അന്തസ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ട്രാൻസ് സമൂഹത്തിന് അവകാശമുണ്ടെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് 2020 കിരീടം ഇന്ത്യയ്ക്ക്. ഇന്ത്യ നിഷ്പക്ഷമല്ലെന്നും സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രീഡ്മാനുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ലോകം ശ്രദ്ധിക്കുന്നത് ഗൌതമ ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടായതുകൊണ്ടാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
ഇന്ത്യൻ ജനത ഐക്യത്തിലും സമാധാനത്തിലുമാണ് നിലകൊള്ളുന്നതെന്നും റഷ്യ ഉക്രൈൻ സംഘർഷം ഇരു രാജ്യങ്ങളും ചർച്ചാമേശയിലേക്ക് വരുമ്പോൾ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നും ഫ്രീഡ്മാന്റെ ചോദ്യത്തിന് മറുപടിയായി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ അർത്ഥവത്തും ഫലപ്രദവുമായ ചർച്ചയ്ക്ക് അവസരമൊരുക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കും ചൈനയ്ക്കും പുരാതന സംസ്കാരവും നാഗരികതയുമുണ്ടെന്നും അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പുതിയതല്ലെന്നും മോദി അഭിപ്രായപ്പെട്ടു. രണ്ടു രാജ്യങ്ങളും ചേർന്ന് ആഗോള നന്മയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇന്ത്യയും ചൈനയും തമ്മിൽ ഭാവിയിലും ബന്ധം ശക്തമായി തുടരുമെന്നും പറഞ്ഞു. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭിന്നതകൾ തർക്കങ്ങളായി മാറാതിരിക്കാനാണ് ശ്രദ്ധയെന്നും പ്രധാനമന്ത്രി പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസത്തിലല്ല, പരസ്പര ചർച്ചയിലാണെങ്കിൽ മാത്രമേ സുസ്ഥിരവും സഹകരണാത്മകവുമായ ബന്ധം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നും നരേന്ദ്രമോദി സംഭാഷണത്തിൽ അടിവരയിട്ടു. നിർമ്മിത ബുദ്ധിയിൽ ലോകം എത്ര മുന്നേറിയാലും ഇന്ത്യയില്ലെങ്കിൽ അത് അപൂർണമായി തുടരുമെന്നും AIയുടെ വികസനത്തിൽ രാജ്യം കാര്യമായ സംഭാവന നൽകുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്വതന്ത്രവും നീതിയുക്തവും ായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗോള രംഗത്ത് തന്നെ ശ്രദ്ധ നേടിയതായും നരേന്ദ്രമോദി പറഞ്ഞു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ 10th റെയ്സിന ഡയലോഗ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭൌമരാഷ്ട്രീയം, ആഗോള സാമ്പത്തിക രംഗം എന്നീ മേഖലകളിലെ നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. 125 രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം 3,500-ലധികം പേർ നേരിട്ട് പങ്കെടുക്കും. റെയ്സിന ഡയലോഗ് മറ്റന്നാൾ സമാപിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കയുടെ ദേശീയ രഹസ്യാന്വേഷണ ഡയറക്ടർ തുളസി ഗബാർഡുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുഎസ് ബന്ധത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഇരുവരും വിശദമായ ചർച്ച നടത്തി. ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഗബാർഡിന്റെ ഇന്ത്യ സന്ദർശനം. ഇന്നത്തെ റെയ്സിന ഡയലോഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗബാർഡിനെയും ക്ഷണിച്ചിട്ടുണ്ട്. യുവാക്കളെ തൊഴിലിന് സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം നടപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീമിനായി പ്രത്യേക ആപ്പ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പുറത്തിറക്കും. അപേക്ഷകർക്ക് മൊബൈൽ ഫോണുകളിലൂടെ ഈ ആപ്പ് ഉപയോഗപ്പെടുത്താൻ കഴിയും. ആപ്പ് ലോഞ്ചിനൊപ്പം ഇന്റേൺഷിപ്പ് സ്കീമിനായി ഫെസിലിറ്റേഷൻ സെന്ററും കൊൽക്കത്തയിൽ സ്ഥാപിക്കുന്നുണ്ട്. ആപ്പ് വഴി ഈ മാസം 31 വരെ അപേക്ഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. മനുഷ്യരെന്ന നിലയിൽ അന്തസ് ഉയർത്തിപ്പിടിച്ചു ജീവിക്കാൻ ട്രാൻസ് സമൂഹത്തിന് അവകാശമുണ്ടെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന 4th വർണ്ണപകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
അനീതിയും വിവേചനവുമല്ല ട്രാൻസ് സമൂഹം ആഗ്രഹിക്കുന്നതെന്നും അവരുടെ സുരക്ഷിതവും സുഗമവുമായ ജീവിതത്തിനുവേണ്ടി നിരവധി പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ അവരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തി ട്രാൻസ് സമൂഹത്തിന്റെ സ്വീകാര്യത ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് വർണ്ണപകിട്ട് നടത്തുന്നത്. വിദ്യാഭ്യാസത്തിലും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സാമൂഹ്യനീതി വകുപ്പ് പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. സ്കൂളിലെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1,000 രൂപയും കോളേജിൽ പഠിക്കുന്നവർക്ക് പ്രതിമാസം 2,000 രൂപയും വകുപ്പ് നൽകുന്നുണ്ട്. മാറ്റ ശസ്ത്രക്രിയയ്ക്ക് 2,50,000 മുതൽ 5,00,000 രൂപ വരെയാണ് നൽകുന്നത്. തുടർ ചികിത്സ വേണ്ടവർക്ക് പ്രതിമാസം 3,000 രൂപയും ലഭ്യമാക്കുന്നുണ്ട്. ട്രാൻസ് സമൂഹത്തിന് മുഴുവൻ സമയ ഹെൽപ്പ് ലൈൻ പദ്ധതിയും ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
കൊച്ചി വിമാനത്താവളത്തിന് സ്ഥലമേറ്റെടുത്തപ്പോൾ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കായി രൂപം നൽകിയ രണ്ടാംഘട്ട പുനരധിവാസ പദ്ധതിക്ക് സിയാൽ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകിയതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. സിയാലിൽ വിളിച്ചു ചേർത്ത രണ്ടാംഘട്ട പുനരധിവാസ പാക്കേജിന് അർഹരായവരുടെ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. എറണാകുളം ജില്ലയിൽ 1 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയാക്കിയ പല്ലാരിമംഗലം പഞ്ചായത്ത് EMS സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിലൂടെ എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമീണ റോഡുകൾക്കുണ്ടായ മാറ്റമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് കുന്നമംഗലം വേളൂർ താളിക്കുണ്ട് വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാമൂഹ്യ വിപത്തായ ലഹരിക്കെതിരെ സമൂഹത്തിന്റെ മുഴുവൻ ജാഗ്രതയും വേണമെന്നും ഗൌരവത്തോടെ ഈ വിപത്തിനെ ചെറുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെന്റ് 3,500 കോടി രൂപ വിനിയോഗിച്ചെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ വൈകിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ സമ്മാനിക്കും. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് 2024 കേരള പുരസ്കാരങ്ങൾ നൽകുക. കേരള ജ്യോതി പുരസ്കാരം പ്രൊഫസർ എം കെ സാനുവിനാണ്. എം ജി സർവകലാശാല കലോത്സവം ദസ്തക് അൺട്രിൽ ലാസ്റ്റ് ബ്രീത്തിന് തൊടുപുഴ അൽ അസ്ഹർ കോളേജിൽ വൈകിട്ട് 7 തിരിതെളിയും. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ 300 അഫിലിയേറ്റഡ് കോളേജുകളിലെ മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ഇത് 3 തവണയാണ് എം ജി കലോത്സവത്തിന് ഇടുക്കി ജില്ല വേദിയാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
തൊടുപുഴ അൽ അസ്ഹർ ക്യാമ്പസിലെ 9 വേദികളിലായി 88 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. 278 കോളേജുകളിലെ 6,396 പേർ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 5 ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളും കലോത്സവത്തിന്റെ ഭാഗമാണ്. സ്റ്റാൻഡപ്പ് കോമഡി അടക്കം ഇത്തവണ 15 പുതിയ ഇനങ്ങളുണ്ട്. പ്രധാന വേദിയുടെ പേര് കേരളം എന്നാണ്. ക്യൂബ, ഗാസ, ഇംഫാൽ, അമരാവതി, കീഴ്വൺമണി, വാച്ചാത്തി, കയ്യൂർ, തേഭാഗ എന്നിങ്ങനെയാണ് മറ്റ് വേദികൾ. കഴിഞ്ഞ കലോത്സവത്തേക്കാൾ കൂടുതൽ രജിസ്ട്രേഷൻ ഇത്തവണയുണ്ട്. 5 കെട്ടിടങ്ങളിലായി 100+ ഗ്രീൻ റൂമുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 7 ദിവസവും കലോത്സവം നിയന്ത്രിക്കാൻ മുഴുവൻ സമയ വോളണ്ടിയർമാരായി 500 പേരുണ്ട്. ഇതിൽ 180 പേർ വനിതകളാണ്.
ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് 2020 കിരീടം ഇന്ത്യ സ്വന്തമാക്കി. റായ്പൂരിൽ വെസ്റ്റ്ഇൻഡീസിനെ 6 വിക്കറ്റിനാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. കബഡി ലോകകപ്പിന് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കമാകും. 4 നഗരങ്ങളിലായാണ് മത്സരം. പുരുഷവിഭാഗത്തിൽ 10 ടീമുകളും വനിതാ വിഭാഗത്തിൽ 6 ടീമുകളും മത്സരിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സമരക്കാർ അറിയിച്ചു. അതേസമയം ഇന്ന് ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഡ്രിൽ എന്നിവയെ സംബന്ധിച്ച പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ മുഖേന നോട്ടീസ് നൽകി. അടുത്തമാസം 19 മുതൽ മെയ് 1 കോഴിക്കോട് സംഘടിപ്പിക്കുന്ന 12th കുടുംബശ്രീ ദേശീയ സരസ്മേളയുടെ സ്വാഗത സംഘം ഓഫീസ് ബീച്ച് പോർട്ട് ബംഗ്ലാവിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച ജനപങ്കാളിത്തവും പിന്തുണയും ഉറപ്പാക്കുന്നതിനാവശ്യമായ വിവിധ പ്രചാരണ പരിപാടികളും ഇതിനു മുന്നോടിയായി സംഘടിപ്പിക്കും. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ പിടികൂടുന്നതിന് ദൌത്യം അല്പസമയത്തിനകം പുനരാരംഭിക്കും. കടുവയെ കൂടുവച്ച് പിടികൂടുന്നതിന് വനംവകുപ്പിന്റെ നടപടികളും പുരോഗമിക്കുകയാണ്. കടുവയുടെ സാന്നിധ്യം അവസാനമായി കണ്ടെത്തിയ ഹില്ലാഷ് അരണക്കൽ മേഖലയിൽ 1 കൂടും ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ 2 കൂടുകളും കൂടി പുതുതായി സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കാട് വെട്ടിത്തെളിക്കൽ പ്രവൃത്തികളും ആനതുരത്തൽ ദൌത്യവും ഇന്ന് പുനരാരംഭിക്കും. മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സണ്ണി ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച പ്രാദേശിക കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ദൌത്യം. കാസർകോട് 3ാം കടവ് മിനി ചെക്ക് ഡാം നിർമ്മാണ സർവേ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനുശേഷം മാത്രമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു. കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. കാസർകോടിന്റെ പിന്നാക്കാവസ്ഥയ്ക്ക് ചരിത്രപരമായ കാരണങ്ങളുണ്ടെന്നും അതിനെ അതിജീവിക്കാൻ ജനത മുന്നോട്ടു വരികയാണെന്നും ഇതിന് ഉദാഹരണമാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെന്നും ചരിത്രകാരൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് പറഞ്ഞു. മടിക്കൈ അമ്പലത്തുകരയിൽ സമം സാംസ്കാരികോത്സവത്തിന്റെ 3ാം ദിനത്തിൽ വനിതാ ജനപ്രതിനിധികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th റെയ്സിന ഡയലോഗിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ വൈകിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മനുഷ്യരെന്ന നിലയിൽ അന്തസ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ട്രാൻസ് സമൂഹത്തിന് അവകാശമുണ്ടെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് 2020 കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.